بسم الله الرحمن الرحيم
والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عباد الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب
ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക, അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ റബ്ബി ഇശ്റഹ്ലി സദ്രി വയസ്സിർലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ وزدنا علما يا رب العالمين. പ്രിയ സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രകാരം ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു, ഇസ്ലാം കാര്യങ്ങൾ അഞ്ചാകുന്നു. അറബിയിൽ പറയുമ്പോൾ ഉസൂറുൽ ഈമാൻ അല്ലെങ്കിൽ അർക്കാനുൽ ഈമാൻ സിത്ത. അള്ളാഹുവിലുള്ള വിശ്വാസം, അർക്കാനുൽ ഈമാനി സിത്ത, ഈമാൻ കാര്യങ്ങൾ ആറാകുന്നു. അല്ലാഹുവിലുള്ള വിശ്വാസം, പരലോകത്തിലുള്ള വിശ്വാസം, മലക്കുകളിലുള്ള വിശ്വാസം, പ്രവാചകന്മാരിലുള്ള വിശ്വാസം, ഗ്രന്ഥങ്ങളിലുള്ള വിശ്വാസം, അതേപോലെ തന്നെ പരലോകത്തിലുള്ള വിശ്വാസം. വ അൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വശർരിഹി, അള്ളാഹുവിന്റെ വിധിയിലുള്ള വിശ്വാസം, അത് ഖൈറാണെങ്കിലും ഷെറാണെങ്കിലും. അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽയൗമിൽ ആഖിർ വബിൽ ഖദരി ഖൈരിഹി വശർരിഹി. അപ്പോൾ ഇവയിലുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വിശ്വാസമാണ് മലക്കുകളിലുള്ള വിശ്വാസം, അൽ ഈമാനു ബിൽ മലായിക. മലക്കുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച ഒരു വിഭാഗമാണ്. നമുക്കറിയാം, മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ്. ജിന്നു വർഗത്തെ സൃഷ്ടിച്ചതോ? തീയിൽ നിന്ന്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ്, നൂറിൽ നിന്നാണ് മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത്. ആ മലക്കുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, വമൻ ഇൻദഹു ലാ യസ്തക്ബിറൂൻ, വമൻ عنده لا يستكبرون عن عبادته ولا يستحسرون. അവന്റെ അടുക്കലുള്ള ആ മലക്കുകൾ, അവർ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഇസ്തിക്ബാർ കാണിക്കുകയില്ല, അഹന്തത കാണിക്കുകയില്ല. അതേപോലെ അവർ ولا يستحسرون, അവർ ക്ഷീണിക്കുകയില്ല. അവർ എപ്പോഴും അള്ളാഹുവിനനുസരിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നു, അവർക്കതിൽ ക്ഷീണമില്ല. യുസബ്ബിഹൂന അല്ലൈല വന്നഹാര ലാ യഫ്തുറൂൻ, രാപ്പകലുകളിൽ അവർ അള്ളാഹുവിന് തസ്ബീഹ് ചൊല്ലുന്നു, വാഴ്ത്തുന്നു അള്ളാഹുവിനെ. ലാ യഫ്തുറൂൻ, അവർക്ക് യാതൊരു മടിയുമില്ല. അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്ന കാര്യത്തിൽ വേറെ സ്ഥലത്ത് അള്ളാഹു പറയുന്നു അവരെക്കുറിച്ച്, അള്ളാഹു കൽപ്പിച്ചതിന് വിരുദ്ധമായി അവർ ഒരിക്കലും അതിനെ ധിക്കരിക്കുകയില്ല. എന്താണോ അവർ കൽപ്പിക്കപ്പെട്ടത് അപ്രകാരം അവർ പ്രവർത്തിക്കുന്നു. ഇതാണ് മലക്കുകളുടെ സ്വഭാവം. അള്ളാഹുവിനെ ധിക്കരിക്കാൻ അനുസരണക്കേട് കാണിക്കാൻ അവർക്ക് അറിയില്ല. ആർക്ക്? മലക്കുകൾക്ക്. ഇത് അവരുടെ ഒരു സവിശേഷതയാണ്. അള്ളാഹു തആല മലക്കുകളെ സൃഷ്ടിച്ചു, അവർക്ക് പല കാര്യങ്ങളും പല പ്രവൃത്തികളും ചെയ്യാൻ അവരെ ഏൽപ്പിച്ചു. മലക്കുകൾക്ക് പ്രവർത്തിക്കാൻ ചെയ്യാൻ ദൗത്യങ്ങളുണ്ട്. നമുക്കറിയാം മലക്കുകളിൽ സ്വർഗത്തിന്റെ കാവൽക്കാർ അല്ലേ, ഖസനത്തുൽ ജന്ന വ ഖസനത്തുൻ നാർ, അതേപോലെ നരകത്തിന്റെ കാവൽക്കാർ. അതേപോലെ മനുഷ്യനെ സംരക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകളും ഉണ്ട്. ഇതിനാണ് എന്ത് പറയുക, ഹഫദത്തുകൾ എന്ന് പറയാം. അൽ ഹഫദ, അൽ ഹഫദത്തു മിനൽ മലായിക, ജസാകല്ലാഹു ഖൈർ. അൽ ഹഫദത്തു മിനൽ മലായിക, അതായത് മനുഷ്യനെ സംരക്ഷിക്കാൻ അള്ളാഹു ഏൽപ്പിച്ച മലക്കുകൾ. അള്ളാഹു പറഞ്ഞു, ലഹു മുഅഖിബാതു മിൻ ബൈനി യദൈഹി വ മിൻ ഖൽഫിഹി യഹ്ഫദൂനഹു മിൻ അംരില്ലാ. ഈ മനുഷ്യന് മുഅഖിബാതുണ്ട്, അതായത് മനുഷ്യന്റെ മുന്നിലൂടെയും പിന്നിലൂടെയും മനുഷ്യനെ തുടരെ തുടരെ സംരക്ഷിക്കാൻ അവന് ചുറ്റും മലക്കുകളുണ്ട്. യഹ്ഫദൂനഹു, അവനെ സംരക്ഷിക്കുന്നു. മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. ഇതിനാണ് എന്ത് പറയുക, അൽ ഹഫദത്തു മിനൽ മലായിക. ഹഫ്ദിന്റെ ഒരു അർത്ഥം എന്താണ്? സംരക്ഷണം. മനുഷ്യന് സംരക്ഷണം ഏറ്റെടുത്ത മലക്കുകൾ. ആരാ ഏൽപ്പിച്ചത്? അല്ലാഹു തആല. യഹ്ഫദൂനഹു മിൻ അംരില്ലാ, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം, അമ്രപ്രകാരം അവർ അവനെ സംരക്ഷിക്കുന്നു. വേറെ നിലക്കുള്ള ഹഫദത്തുകളുമുണ്ട്. അപ്പം ഹഫദത്തുകളായ മലക്കുകളെ നമുക്ക് രണ്ട് വിഭാഗക്കാരാക്കി തിരിക്കാം. ഒന്ന്, മനുഷ്യനെ സംരക്ഷിക്കാനുള്ള മലക്കുകൾ. ലഹു മുഅഖിബാത്തു എന്ന ആയത്ത് അതിനെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. രണ്ടാമത്തെ ഇനം മനുഷ്യന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ. അതിനും ഹഫ്ദിന്റെ ഹഫദത്തുകളായ മലക്കുകൾ പറയും എന്ന പേര് പറയും. വഇന്ന അലൈക്കും ലഹാഫിദീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫ്അലൂൻ. നിശ്ചയമായും നിങ്ങളുടെ മേലെ ഹാഫിദീങ്ങളുണ്ട് എന്ന്. ഇപ്പൊ ഹഫ്ദിൻ രണ്ടാമത്തെ അർത്ഥം എന്താണ്? സൂക്ഷിക്കുക, അതായത് രേഖപ്പെടുത്തുക. നിങ്ങളുടെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന, റെക്കോർഡാക്കുന്ന മലക്കുകൾ നിങ്ങളുടെ മേലെയുണ്ട്. കിറാമൻ കാതിബീൻ, അവർ രേഖപ്പെടുത്തുന്നവരാണ്, മാന്യന്മാരായ മലക്കുകളാണ്. യഅലമൂന മാ തഫ്അലൂൻ, നിങ്ങൾ എന്താണോ പ്രവർത്തിക്കുന്നത് അവർ എന്നാണ് കൃത്യമായി അറിയുന്നു. സാധാരണ ഒരു ഊഹത്തിന്റെ അറിവല്ല ഇൽമു എന്ന് വെച്ചാൽ, കൃത്യമായി അറിയുന്നു എന്നാണ് അർത്ഥം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്ക് നൽകിയ സംവിധാനം മുഖേന അവർ അറിയുന്നു. അപ്പൊ നോക്കൂ, നിങ്ങൾ, നമ്മൾ ഒരു പക്ഷെ ഒരു റൂമിൽ ഒറ്റയ്ക്കായിരിക്കും ഇരിക്കുന്നത്. പക്ഷേ നമ്മൾ വിചാരിക്കുന്നു നാം ഒറ്റയ്ക്കാണെന്ന്, ഒറ്റപ്പെട്ടിട്ടാണെന്ന്. എന്നാൽ മലക്കുകൾ നമ്മുടെ ചുറ്റുമുണ്ടെന്ന് നാം അറിഞ്ഞിരിക്കണം. ഇബ്നു കസീർ തഫ്സീറിൽ പറയാണ്, അങ്ങനെ ഒരു മനുഷ്യൻ രാവിലെയും പകലും, രാവിലെയും രാത്രിയും നാല് മലക്കുകളുടെ ഇടയിലാണ് കഴിയുന്നത്. രണ്ട് മലക്കുകൾ അവനെ സംരക്ഷിക്കാനും, രണ്ട് മലക്കുകൾ അവന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്താനും. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഭൂമിയിൽ സംവിധാനിച്ച ഒരു കാര്യമാണിത്. അള്ളാഹുവിന്റെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട സൃഷ്ടികളാണ് ആ മലക്കുകൾ. അങ്ങനെ ഓരോ മലക്കിനും ഓരോ ദൗത്യമുണ്ട് ചെയ്യാൻ. നമുക്കറിയാം, ഇപ്പോൾ അമീനുൽ വഹി, വഹി എത്തിച്ചു കൊടുക്കുന്ന, പ്രവാചകന്മാർക്ക് എത്തിച്ചു കൊടുക്കുന്ന മലക്കാണ് ആര്? ജിബ്രീൽ അലൈഹിസ്സലാം. അതേപോലെ നമ്മൾ ഇപ്പൊ നേരത്തെ പഠിച്ചു ഹഫ്ദിന്റെ മലക്കുകൾ. അള്ളാഹുവിന് ഒരു പ്രത്യേകമായ കാരുണ്യമാണ് നമുക്കറിയാം. ഇപ്പൊ ഹഫ്ദിന്റെ കർമ്മങ്ങൾ രേഖപ്പെടുത്തുന്ന പറയുമ്പോൾ അള്ളാഹുവിന് കാരുണ്യത്തിൽപ്പെട്ടതാണ്. ഒരു മുസ്ലിം ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ അത് അള്ളാഹു സുബ്ഹാനഹു വതആല എത്ര ഇരട്ടിയാക്കും? 10 ഇരട്ടിയാക്കും, 700 ഇരട്ടികളോളം ആക്കും. ഇത്രയും വിശാലമായ കാരുണ്യമാണ് അള്ളാഹുവിൻ്റെത്. എന്നാൽ ആ മനുഷ്യൻ, ആ മുസ്ലിം ഒരു തിന്മ ചെയ്തു, എത്ര രേഖപ്പെടുത്തുക? ഒരു തിന്മയായി രേഖപ്പെടുത്തു, ഒരു തിന്മയെ രേഖപ്പെടുത്തു. ഇനി അല്പം കൂടി നമുക്ക് അള്ളാഹുവിന്റെ വിശാലമായ കാരുണ്യത്തെ കുറിച്ച് അറിയാമെങ്കിൽ ഒരു ഹദീസ് നമ്മൾ കേൾക്കണം. എന്താണത്? മുസ്ലിം പറയാണ്, ഇന്ന സാഹിബ് ശിമാലി ലയർഫഉൽ ഖലമ സിത്ത സാആത്തിൻ അനിൽ അബ്ദിൽ മുസ്ലിമിൽ മുഖ്തി. പാപിയായ മുസ്ലിമായ മനുഷ്യനിൽ നിന്ന് ഇടതുഭാഗത്തുള്ള, അതായത് തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്ക് തന്റെ പേന, അതായത് രേഖപ്പെടുത്തുന്ന ആ പേനയെ പിടിച്ചു നിർത്തുന്നു. സിത്ത സഅത്ത്, ആറ് മണിക്കൂറുകൾ, അത് അന്ന് അന്നത്തെ പ്രയോഗ പ്രകാരമുള്ള മണിക്കൂറുകളാണ്. അതിന്റെ ഉദ്ദേശം എന്താണെന്ന് നമുക്ക് അള്ളാഹു അറിയാം. ഏതായാലും ഈ ആറ് മണിക്കൂർ സമയം ആ മലക്ക് കാത്തിരിക്കുമെന്നാണ്. ആരെ കാത്തിരിക്കും? ഈ പാപിയായ മുസ്ലിമിനെ കാത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടി? അതായത് ആ മനുഷ്യൻ, ആ മുസ്ലിമായ വിശ്വാസി താൻ ചെയ്ത പാപത്തിന് പകരമായി അവൻ ഖേദിച്ച് മടങ്ങി ഇസ്തിഗ്ഫാർ നടത്തുകയാണെങ്കിൽ ആ മലക്ക് ആ പേന അവിടെ ഇടുന്നു, രേഖപ്പെടുത്തുകയില്ല ആ കർമ്മം, ആ തിന്മ രേഖപ്പെടുത്തുകയില്ല. അല്ലെങ്കിൽ ഇനി അയാള് ഇത്രയും സമയം കാത്തിരുന്നിട്ടും കഴിഞ്ഞിട്ടും ആ മനുഷ്യൻ, ആ പാപിയായ ആ മുസ്ലിം അള്ളാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങിയില്ലെങ്കിൽ ഒരു തിന്മയായി രേഖപ്പെടുത്തും. അപ്പൊ എല്ലാ കർമ്മങ്ങളും കൃത്യമായി മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് നമുക്കൊരു ബോധ്യം വേണം. അതനുസരിച്ചായിരിക്കണം നമ്മൾ എന്ത് ഈ തഖ്വയുടെ അർത്ഥങ്ങളൊക്കെ കേൾക്കുമ്പോൾ. പലപ്പോഴും നമ്മൾ എപ്പോഴും എല്ലാ ക്ലാസുകളിലും ഖുതുബകളിലും ആദ്യം ഖതീബ് തുടങ്ങുക എങ്ങനെയാണ്? ഇത്തഖുല്ലാ എന്ന് പറഞ്ഞിട്ടാണ്. അപ്പൊ അള്ളാഹുവിനെ സൂക്ഷിക്കുമെന്ന് പറയുമ്പോൾ അതിന്റെ ഗൗരവം നമ്മുടെ മനസ്സിൽ വരണമെങ്കിൽ ഇതുപോലെയുള്ള ഹദീസുകളും ഇതുപോലെയുള്ള വിഷയങ്ങളൊക്കെ നാം പഠിച്ചിരിക്കണം. ഇത് അദൃശ്യമായ കാര്യമാണ്. ഖുർആനിലൂടെയും സഹീഹായ ഹദീസുകളിലൂടെയും നാം വായിക്കുമ്പോഴാണ് ഈ ഇതുപോലെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ തന്നെ ചില മലക്കുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുക്കലേക്ക് ഈ ഉമ്മത്തിന്റെ സലാമും സലാത്തും എത്തിക്കുക എന്ന ദൗത്യം. ചില മലക്കുകൾക്ക് അങ്ങനെയുള്ള ഒരു ജോലിയുണ്ട്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിൽ ബർസഖി ജീവിതം നയിക്കുന്നു. പ്രവാചകന്മാർ അവരുടെ ഖബറുകളിൽ ജീവിച്ചിരിക്കുന്നു. അത് ബർസഖിയ ഒരു ജീവിതമാണ്. അത് എങ്ങനെയാണ് അതിന്റെ ഹദീസുകളിൽ സഹീഹായ സ്ഥിരപ്പെട്ട പ്രമാണങ്ങളിൽ എങ്ങനെയാ വന്നത്? അപ്രകാരം നമുക്ക് വിശ്വസിക്കാൻ പറ്റൂ. സഹാബത്തുകൾക്ക് ശരിക്കും അതിശയം തോന്നി. കാരണം റസൂൽ സല്ലം മരിച്ചുപോയി, മരിച്ചതിന് ശേഷം എങ്ങനെയാണ് സലാത്തു സലാമോ എത്തിപ്പെടുക? അപ്പോഴാണ് സഹാബത്തുകൾ ചോദിക്കുന്നത്, ഖാലു യാ റസൂലല്ലാഹ് വകൈഫ തുഅറദു സലാതുനാ അലൈക വഖദ് അറംത്. താങ്കൾ ദ്രവിച്ചു പോയതിന് ശേഷം, അതായത് മണ്ണിൽ ലയിച്ചു പോയതിനു ശേഷം എങ്ങനെയാണ് നമ്മുടെ സലാത്ത് താങ്കൾക്ക് എത്തിപ്പെടുക? സ്വാഭാവികമായ ഒരു ചോദ്യമാണ്. മരിച്ചതിന് ശേഷം എങ്ങനെയാണ് എത്തിപ്പെടുക? അപ്പോഴാണ് അവിടുന്ന് ഉത്തരം പറഞ്ഞത്, ഇന്നല്ലാഹ അസ്സ വജല്ല ഹറമ അലൽ അർദി അജ്സാദൽ അംബിയ. നിശ്ചയമായും അല്ലാഹു തആല നിഷിദ്ധമാക്കിയിട്ടുണ്ട്, അതായത് പ്രവാചകന്മാരുടെ ജഡം തിന്നുന്നത് ഭൂമിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിലക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അങ്ങനെ ഒരു ഉത്തരവ് നൽകിയതാണ്. അതായത് ഭൂമി, മണ്ണ്, പ്രവാചകന്മാരുടെ ജഡങ്ങൾ തിന്നുകയില്ല, അല്ലെങ്കിൽ ജഡങ്ങൾ ദ്രവിച്ചു പോകുകയില്ല എന്നർത്ഥം. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്താണ് ഇമാം നവവി പറയുന്നു, ബി ഇസ്നാദിൻ സഹീഹ്, ഷെയ്ഖ് അൽബാനിയും സഹീഹാണെന്ന് പറഞ്ഞു. എന്നാൽ ഇവിടെ സാധാരണ സ്വാഭാവികമായിട്ടും ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, പ്രവാചകന്മാരുടെ കാര്യം നമുക്ക് മനസ്സിലായി, ഇപ്പോൾ ഈ സഹീഹായ ഹദീസുണ്ട്, ശുഹദാക്കളുടെ ശരീരങ്ങളും ഇങ്ങനെ പ്രവാചകന്മാരുടെ പോലെ തന്നെ, പ്രവാചകന്മാരുടെ ജനങ്ങളെ പോലെ തന്നെ മണ്ണിൽ ദ്രവിച്ചു പോവുകയില്ല എന്നുണ്ടോ? കാരണം ചില പണ്ഡിതന്മാർ അങ്ങനെ പറയാറുണ്ട്, തീർച്ചയായും ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പം ഇമാം ഇബ്നു അബ്ദുൽ ബർ തംഹീദിൽ, അതേപോലെ ഇമാം ഖുർത്തുബി അൽ മുഫ്ഹിം ഫി ശർഹ് സഹീഹ് മുസ്ലിമിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഈ വിഷയത്തിൽ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസ് നമുക്ക് കാണിക്കാൻ സാധിക്കുകയില്ല ശുഹദാക്കളുടെ വിഷയത്തിൽ, മനസ്സിലായല്ലോ. പക്ഷെ എങ്കിലും നമുക്ക് എതിർക്കാനും പറ്റുകയില്ല, അല്ലെങ്കിൽ അത് നിഷേധിക്കാനും പറ്റുകയില്ല. കാരണം അതിന് സൂചന നൽകുന്ന ചില ആസാറുകൾ സഹാബത്തുകളിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ സഹീഹുൽ ബുഖാരിയിലുള്ള ഒരു അസറാണ്, ജാബിർ റളിയല്ലാഹു അൻഹു നമുക്കറിയാം, അറിയപ്പെട്ടൊരു സഹാബിയാണ് ജാബിർ ഇബ്നു അബ്ദില്ല അൽ അൻസാരി. ഉഹുദ് പോർക്കളത്തിൽ ആദ്യം ഷഹീദായ സഹാബി ആരാണ്? അബ്ദുല്ലാഹിൽ അൻസാരിയാണ് റളിയല്ലാഹു അൻഹുമ. പിതാവിനെ കുറിച്ച് ജാബിർ റളിയല്ലാഹു പറയുന്നു, ഫകാന അവ്വല ഖതീലിൻ, ഉഹുദ് യുദ്ധത്തിൽ ആദ്യത്തെ ഷഹീദായായിരുന്നു, ഖതീലായിരുന്നു, കൊല്ലപ്പെട്ട മരിച്ച പിന്നെ മുജാഹിദാരായിരുന്നു അബ്ദുല്ലാഹി എന്ന പിതാവ്. ദുഫിന മഅഹു ആഖർ, അങ്ങനെ വാപ്പയുടെ കൂടെ തന്നെ വേറെ ഒരു സഹാബിയെയും ഖബറടക്കിയിരുന്നു അതേ ഖബറിൽ. ജാബിർ തന്നെ പറയാണ്, ثم لم تطب نفسي, എന്നാൽ എന്റെ മനസ്സ് പിന്നെ അനുവദിച്ചില്ല, കാരണം രണ്ടുപേരും ഒരു ഖബറിൽ അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ, ثم لم تطب نفسي ان اتركه مع الاخر فاستخرجته بعد سته اشهر, അങ്ങനെ ആറ് മാസങ്ങൾക്ക് ശേഷം എന്റെ ഉപ്പാന്റെ ജഡത്തെ ഞാൻ പുറത്തു കൊണ്ടുവന്നു. فاذا هو كيوم وضعته هنيه غير اذنه, എന്നാൽ ഞാൻ ഇപ്പോ നേരത്തെ പടുത്ത് തന്നെ വെച്ചതുപോലെ കബറടക്കിയതുപോലെ യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല, ചെവിട് ഭാഗത്ത് മാത്രം അല്പം ചില മാറ്റം സംഭവിച്ചതല്ലാതെ ജഡത്തിന് യാതൊരു ശരീരത്തിന് യാതൊരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് ആര് പറഞ്ഞു? ജാബിറുള്ളവൻ പറഞ്ഞു. അപ്പൊ ഈ ഹദീസ് ഈ അസർ വെച്ചുകൊണ്ട് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഉണ്ടായിക്കാൻ സാധ്യതയുണ്ട്. കാരണം പ്രവാചകന്മാരല്ലാത്ത മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം മണ്ണ് തിന്നു എന്നുള്ള ഹദീസ് ഉണ്ട്. അതായത് മുസ്ലിം പിന്നെ പറഞ്ഞ ഒരു ഹദീസിന്റെ അർത്ഥം എന്താണ്? അതായത് ഈ മനുഷ്യന്റെ ശരീരത്തിന് എല്ലാം എന്താണ് മണ്ണ് ലയിക്കും, ഇല്ല അജ്ബുദ്ദനബ്. അജ്ബുദ്ദനബ് എന്ന നമ്മളെ പുറം ഭാഗത്തുള്ള ഏറ്റവും താഴെ ഭാഗത്തുള്ള എല്ല് ഒഴികെ, ആ അജ്ബുദ്ദനബ് ഒഴികെ എല്ലാം എന്താണ് നശിച്ചു പോകും എന്ന് സഹീഹായ ഹദീസുണ്ട്. അപ്പൊ അതിൽ ആരാണ് ഒഴിവാക്കപ്പെട്ടത്? പ്രവാചകന്മാര്. അപ്പൊ അതിനർത്ഥം പ്രവാചകന്മാരല്ലാത്തവർ അതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടില്ല. പക്ഷെ എങ്കിലും പണ്ഡിതന്മാർ പറയുന്നു ചിലപ്പോൾ ചില ശുഹദാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യയം നൽകിക്കൊണ്ട് ഒരു കറാമത്ത് നിലക്ക് അങ്ങ് സംഭവിച്ചേക്കാമെന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹ്മഹുല്ലാഹ് ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു ഇബാറത്ത് പെട്ടെന്ന് വായിക്കുകയാണ്. അമ്മ ശുഹദാഉ വസ്സിദ്ദീഖൂന വസ്സാലിഹൂന ഫഹാഉലാഇ ഖദ് ലാ തഅകുലുൽ അർദ് ബഅദഹും കറാമത്തൻ ലഹും. ശുഹദാക്കള് സിദ്ദീഖീങ്ങള് സ്വാലിഹീങ്ങള് ഒരു പക്ഷേ അവർക്കൊരു കറാമത്ത് നിലക്ക് ഭൂമി മണ്ണ് അവരെ തിന്നുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇല്ലാ ഫൽ അസ്ലു, എന്നാൽ ഈ വിഷയത്തിൽ അസ്ലായ അതിന്റെ അസ്ല ഹുക്മ എന്താണ്? അന്നഹാ തഅകുലുഹു വലാ യബ്ഖാ ഇല്ലാ അജ്ബുദ്ദനബ്. ഈ നേരത്തെ പറഞ്ഞ അജ്ബുദ്ദനബ് എന്ന എല്ലല്ലാതെ പ്രവാചകന്മാരല്ലാത്തവരൊക്കെ എന്താണ് മണ്ണ് തിന്നു, ഭൂമി തിന്നു, അതായത് ലയിച്ചു പോകും മണ്ണിൽ. എന്നാൽ ഒരു പക്ഷേ കറാമത്ത് നിലക്ക് ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വതആല അവരെ ഇങ്ങനെ ഒരു ആദരവ് നൽകിക്കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ നേരത്തെ കേട്ട സഹീഹ് ബുഖാരിയിലുള്ള അസർ പ്രകാരം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പായ്ക്ക് യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ലെന്ന് കേട്ടല്ലോ. ആരെ പുറത്ത് കണ്ടു എന്നല്ലേ? അതിനെ കുറിച്ച് അസരം കണ്ടിട്ടില്ല, നിമിഷമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് മനസ്സിലായത്? പല മലക്കുകൾക്കും അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയ ദൗത്യങ്ങളുണ്ട്, ഏൽപ്പിച്ച ജോലി. അപ്പോൾ ഒരു വിഭാഗം മലക്കുകൾക്ക് അള്ളാഹു നൽകിയ ജോലി എന്താണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഈ ഉമ്മത്തിന്റെ സലാം എത്തിക്കുക എന്ന ദൗത്യം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചോദിക്കും, എങ്ങനെയാണ് ഈ സലാം എത്തിക്കപ്പെടുന്നത്? കാരണം നമുക്കറിയാം നമ്മൾ നാട്ടിൽ പല സൂഫിയാക്കളും പ്രചരിപ്പിക്കുന്ന ഒരു ആശയമാണ് ഈ ഉമ്മത്തിന് സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് കേൾക്കും. കാരണം നേരിട്ട് കേൾക്കാനും അറിയാനൊക്കെ കഴിവ് അല്ലാഹു സുബ്ഹാനഹു വതആല കൊടുത്തിട്ടുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെയാണോ സംഗതി അല്ല എന്നാണ് സഹീഹായ ഹദീസുകൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കബറിന്റെ അടുക്കിലേക്ക് പോയിട്ട് സലാം പറഞ്ഞാൽ കേൾക്കുമെന്ന് വന്ന ഹദീസുകൾ ദുർബലമാണ്. അത് നാം പഠിച്ചിരിക്കണം. അങ്ങനെ ഹദീസ് ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ചിലപ്പോൾ ചിലർ ഹദീസ് ധരിച്ചേക്കാം, പക്ഷെ ആ ഹദീസ് എന്താണ്, ദുർബലമാണ്. ലജ്നത്ത് ദായിമയോട് ചോദിക്കപ്പെട്ടു ഈ വിഷയം. അതായത് സൗദി അറേബ്യയിലെ വലിയ പണ്ഡിതന്മാർ സമിതിയാണ് ലജ്നത്തുദ് ദായിമ. അവർ ഫത്വ നൽകിയ എന്താണ്, അമ്മാ ഹദീസു മൻ സല്ലാ അലയ്യ ഇൻദ ഖബ്രി സമിഅ്തുഹു, എന്റെ ഖബറിന്റെ അടുക്കൽ വന്ന് സലാം പറഞ്ഞാൽ ഞാൻ കേൾക്കും. വമൻ സല്ലാ അലയ്യ ബഈദൻ ഉബ്ലിഗ്തുഹു, എന്നാൽ വിട്ടു നിന്ന് ദൂരത്തു നിന്ന് സലാം പറഞ്ഞാലോ എനിക്ക് എത്തിക്കപ്പെടും എന്ന ഹദീഫ് ദഈഫുൻ ഇൻദ അഹ്ലിൽ ഇൽം. ഹദീഫ് പണ്ഡിതന്മാരുടെ അടുക്കൽ എന്താണ്, ദഈഫാണെന്ന് ഷെയ്ഖ് അൽബാനി അതിനു മുമ്പ് ഇബ്നു തൈമി പറയുന്നു, മൗദൂഉ് എന്ന്, വ്യാജ ഹദീഫാണെന്ന്. മനസ്സിലായല്ലോ. അപ്പൊ ഇങ്ങനൊരു ഹദീഫ് ഉണ്ട്, എന്താണ് അത്, സ്ഥിരപ്പെട്ടിട്ടില്ല. എന്നാൽ വഅമ്മാ മാ റവാഹു, ലജ്നത്ത് ദായിമയുടെ ഫത്വന്റെ പൂർത്തീകരണമാണ്, വഅമ്മാ മാ റവാഹു അബു ദാവൂദ ബി ഇസ്നാദിൻ ഹസൻ عن ابي هريره رضي الله عنه ان النبي صلى الله عليه وسلم قال ما من احد يسلم علي الا رد الله علي روحي حتى ارد عليه السلام. അതായത് ഏതൊരു മുസ്ലിമും എൻ്റെ പേര് സലാം പറഞ്ഞാൽ അല്ലാഹു തആല എൻ്റെ ruh എനിക്ക് തിരിച്ചു നൽകും. ഏതുവരെ? ഞാൻ സലാം മടക്കുന്നതുവരെ. സലാം മടക്കാൻ വേണ്ടി അല്ലാഹു തആല ruh തിരിച്ചു നൽകുന്നു. ഇത് ഇമാം അബൂദാവൂദ് റിപ്പോർട്ട് ചെയ്ത ഹസനായ ഹദീസാണ്. അപ്പം ഈ ഹദീസ് കൊണ്ടും ചിലർ തെളിവുദ്ധരിക്കാറുണ്ട്, മരിച്ചവർ കേൾക്കുന്നു. മനസ്സിലായല്ലോ. ഈ ഹദീസ് കേൾക്കുന്ന ആശയമില്ല കേട്ടോ, പക്ഷെ അല്ലാഹു തആല റൂഹ് തിരിച്ചു നൽകും, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടല്ലോ എന്ന് വാദിക്കാറുണ്ട്. അപ്പൊ അതിലെന്താണ് പണ്ഡിതൻ പറയുന്നത്, അവർ പറയുന്നു ഫലൈസ ബി സറീഹിൻ അന്നഹു യസ്മഉ സലാമൽ മുസല്ലിം, ഈ ഹദീസിൽ നിന്ന് സലാം പറഞ്ഞ ആളുടെ സലാം കേൾക്കുമെന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ബൽ യുഹ്തമലു അന്നഹു യറുദ്ദു അലൈഹി ഇദാ ബല്ലഗത്ഹുൽ മലായികത്തു ദാലിക്, മലക്കുകൾ മുഖേന അറിയും സലാം ഏൽപ്പിക്കപ്പെടും അല്ലെങ്കിൽ എത്തിക്കപ്പെടും എന്ന അർത്ഥവും സാധ്യതയുണ്ടല്ലോ. വലൗ ഫറദ്ന സമാഅഹു സലാമൽ മുസല്ലിമി ലം യൽസം മിൻഹു അൻ യുൽഹഖ ബിഹി ഗൈറുഹു മിനൽ ദുആഇ വന്നിദാ. മാത്രമല്ല ഇനി സലാം പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, സലാം പറഞ്ഞാൽ കേൾക്കുന്നു ഖബറിന് എടുക്കൽ, ആ ഹദീസ് സഹീഹാണെന്ന് വെച്ചാൽ പോലും, അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ട് എന്ന് സങ്കല്പിച്ചാൽ പോലും, ആ സലാം മാത്രം കേൾക്കുമെന്നല്ലാതെ ബാക്കി ആ മനുഷ്യന്മാരൊക്കെ വിളിച്ചാൽ, എവിടുന്ന് വിളിച്ചാലും പ്രാർത്ഥിച്ചാലൊക്കെ കേൾക്കും എന്നുള്ള അർത്ഥം ഒരിക്കലും അതിൽ നിന്ന് കിട്ടുകയില്ല. അപ്പൊ എല്ലാ നിലക്കും ശരിക്ക് ഈ വാദം തെറ്റാണ് എന്നാണ് വലിയ വലിയ പണ്ഡിതന്മാര് ആലിമീങ്ങള് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലായി, അല്ലാഹു തആല മലക്കുകൾ മുഖേനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം എത്തിക്കുന്നത്. അപ്പോൾ സലാം എത്തിപ്പെടുന്നുണ്ട് സലാത്തും മലക്കുകൾ മുഖേന. ഇന്ന ലില്ലാഹി മലായികതൻ സയ്യാഹീൻ, തീർച്ചയായും അല്ലാഹുവിന് ഭൂമി സഞ്ചരിക്കുന്ന മലക്കുകളുണ്ട്. യുബല്ലിഗൂനി മിൻ ഉമ്മത്തി അസ്സലാം, എന്റെ ഉമ്മത്തിൽ നിന്ന് എന്നിലേക്ക് സലാം എത്തിക്കുന്നു. ഭൂമിയിൽ സഞ്ചരിക്കുന്ന മലക്കുകൾ, അവരുടെ ദൗത്യമാണത്. ഇത് കൃത്യ ഹദീസ് കൊണ്ട് കൃത്യമാണ്, എന്താണ്, മലക്കുകളാണ് സലാം എത്തിക്കുന്നത്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള സഹീഹ് ആക്കിയിട്ടുണ്ട്. ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഇനിയൊരു ചോദ്യം, മലക്കുകൾ എങ്ങനെയാണ് എത്തിക്കുന്നത്? അതായത് ഇപ്പം നമുക്കറിയാം, ധാരാളം മുസ്ലിമുകൾ വിശ്വാസികൾ നിരന്തരമായി സലാത്തും സലാമും ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് താങ്കളുടെ ഉമ്മത്ത് മൊത്തത്തിൽ സലാത്തും സലാമും പറഞ്ഞിരിക്കുന്നു, എങ്ങനെ അങ്ങനെയാണോ എത്തിക്കുന്നത്? എങ്ങനെയാണ് ഇത്? ശരിക്കും ഗൈബിയായ വിഷയമാണ്. അവിടെയാണ് ശരിക്കും ഒരു ഹദീസ്, ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് നാം വായിക്കേണ്ടത്. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്യുന്നു, ഷെയ്ഖ് അൽബാനി റഹ്മഹുള്ള ഹസനുൽ ഗൈരിഹി എന്ന് പറഞ്ഞ ഒരു ഹദീസാണ്. عمار بن ياسر رضي الله عنه قال قال رسول الله صلى الله عليه وسلم ان الله وكل بقبري ملكا ان قبرنا ادكل ഒരു മലക്കിനെ അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ട് വക്കല അഅതാഹു അസ്മാ അൽ ഖലാഇഖ്, സൃഷ്ടികളുടെ പേര്, മനുഷ്യരുടെ പേര് ആ മലക്കിന് അള്ളാഹു നൽകിയിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ മലക്കിന്റെ ദൗത്യം? എന്താണ്, എന്താണ് അള്ളാഹു ഏൽപ്പിച്ചത്? ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ ഏതൊരുത്തനും സലാത്ത് ചൊല്ലുന്നില്ല. ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, അതായത് ആ മലക്ക്, ഏൽപ്പിക്കപ്പെട്ട മലക്ക് ഖബറടുക്കൽ ആ സലാത്ത് പറഞ്ഞ, ചൊല്ലിയ ആ വ്യക്തിയുടെ പേരും വ്യക്തിയുടെ ഉപ്പാന്റെ പേരും പറഞ്ഞ് തരാതെ ആരും സലാത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഏൽപ്പിച്ച മലക്ക് എന്താണ് ദൗത്യം, എന്താണ് സലാത്ത് ചൊല്ലിയ ആ വ്യക്തിയുടെ പേര്, അയാളുടെ പിതാവിന്റെ പേര് അടക്കം ആർക്ക് പറഞ്ഞു കൊടുക്കും? റസൂലിന് പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് ആ പേര് കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ റസൂൽ സല്ലം മറുപടി കൊടുക്കുകയും ചെയ്യും. എന്താണ് ആദ്യത്തെ പൂർത്തീകരണം? ഫലാ യുസല്ലി അലയ്യ അഹദുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇല്ലാ അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, ആ വ്യക്തിയുടെ പേരും വ്യക്തിയുടെ പിതാവിന്റെ പേരും പറഞ്ഞു കൊടുക്കും. ഹാദാ ഫുലാനു ഇബ്നു ഫുലാൻ, ഹാദാ ഫുലാനു ഇബ്നു ഫുലാൻ, ഇത് ഇയാളാണ്, ഇയാളുടെ മകനാണ്, പുത്രനായ ഈ മനുഷ്യനാണ് താങ്കളുടെ പേരിൽ ഇപ്പോൾ സലാം അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നത്. ഖദ് സല്ല അലൈക, താങ്കളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിയിരിക്കുന്നു. ഇമാം ബസ്സാർ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. അപ്പോൾ ഇത്രയും ശരിക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല കൃത്യമായി ഏൽപ്പിച്ച മലക്കുകൾ, അവരുടെ ദൗത്യത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും ധാരാളം പഠിക്കാനും ശരിക്ക് ഭയാനകമായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നമുക്ക് നമ്മുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അല്ലെങ്കിൽ അതിനപ്പുറമുള്ള വലിയ വലിയ സംഭവങ്ങളാണ് അള്ളാഹു തആല നമുക്ക് കൂടുതൽ ഈമാനും വിശ്വാസവും പകർന്ന് നൽകുമാറാകട്ടെ. കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാക്കിയ ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ചൊല്ലുന്ന സലാത്തിനും സലാമിനും വലിയ പ്രതിഫലമുണ്ട്. ആ സലാത്തും സലാമും ഒരിക്കലും വെറുതെയാകുന്നില്ല. പ്രതിഫലത്തോടൊപ്പം തന്നെ അത് വളരെ കൃത്യമായി തന്നെ പ്രവാചകന്റെ അടുക്കിലേക്ക് എത്തുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലം അറിയുന്നുണ്ട് ആ വ്യക്തിയുടെ പേര്, ആ വ്യക്തിയുടെ ഉപ്പാന്റെ പേരടക്കം പറഞ്ഞു കൊടുത്തിട്ടാണ് അവിടുന്ന് ഏൽപ്പിക്കപ്പെടുന്നത്. അതുവരെ സഹിഹായ ഹദീസുകളിൽ വന്ന ഒരു കാര്യമാണ്. അതേപോലെ സലാത്തും സലാമും നമ്മൾ ചൊല്ലുമ്പോൾ നബി സല്ലം നേരിട്ട് കേൾക്കുന്നില്ല എന്ന് ഏതായാലും ഈ ഹദീസിലൂടെ കൃത്യമായി ബോധ്യപ്പെട്ടു. കാരണം നേരിട്ട് കേൾക്കുന്ന ഒരു സന്ദർഭത്തിൽ ഒരിക്കലും ഒരു മലക്കിനെ ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.